is Radio Asia 94.7 FM.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇൻഫോക്കസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യന്നൂർ. ഇൻഫോക്കസിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് രാമനാട്ടുകര മനഃശാന്തി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അനീസ് അലിയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
ഗുഡ് ആഫ്റ്റർനൂൺ.
നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തുടക്കം എന്ന നിലയിൽ ഇപ്പൊ ഉക്രൈനില് ആ മേഖലയിലെ യുദ്ധം വന്നതോടുകൂടി അവിടെ പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇപ്പോൾ ദുബായിലുണ്ട്, നാട്ടിലുണ്ട്. എല്ലാവരും വളരെ ആശങ്കയിലാണ്. എല്ലാവരും എങ്ങനെയാണ് കുട്ടികളെ രക്ഷിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോട് ഒരു ആശ്വാസ വാക്കുകൾ പറയുക? ഇവിടെ ഞങ്ങളെ റേഡിയോ നിലയത്തിൽ ഇവിടെ ധാരാളം രക്ഷിതാക്കൾ വിളിച്ച് പലരും കരയുകയാണ്, പലരും വിഷമങ്ങൾ പറയുകയാണ്. ചില ആൾക്കാർ വിഷമം മൂടി വയ്ക്കുന്നു, അകത്തു വയ്ക്കുന്നു, പുറത്തു പറയാതിരിക്കുന്നു. അങ്ങനെ വലിയൊരു വീർപ്പ് മുട്ടലിലാണ് നമ്മുടെ ആൾക്കാരും സുഹൃത്തുക്കളൊക്കെ. അപ്പൊ ഇവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
തീർച്ചയായിട്ടും നമുക്ക് രക്ഷിതാക്കളുടെ വിഷമം നമുക്ക് അറിയാവുന്നതാണ്, എസ്പെഷ്യലി സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോ നമ്മള് നമ്മളെ മനോധൈര്യം കൈവിടരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്.
തീർച്ചയായിട്ടും
എന്തൊരു കാര്യത്തിനും മനോധൈര്യമാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ഉദാഹരണം, അടുത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഏറെക്കുറെ ശമനം സംഭവിച്ചതായിട്ടുള്ള കോവിഡിനെ പറ്റിയിട്ട് തന്നെ നമുക്ക് എടുക്കാം. വളരെ ഭീതിപൂർവമായിട്ടുള്ള ചില രംഗങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന് അതിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ പുതിയ മാസ്ക് വരെ കമ്പൽസറി ആ സിറ്റുവേഷൻ നിന്ന് കുറെ മാറി. ഇപ്പൊ ഇന്നലേക്ക് ഞാൻ
റിലാക്സേഷൻ കൊടുത്തു.
അതെ, എയർപോർട്ടിലൊക്കെ മാൻഡേറ്ററി അല്ല റാപ്പിഡ് PCR ഇവിടെ ദുബായിൽ ഇറങ്ങിയപ്പോഴൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ മനക്കരുത്ത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പലതും നമ്മൾ എൻഡപ്പ് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും. എസ്പെഷ്യലി നമുക്ക് ഫിസിക്കൽ അസുഖങ്ങൾ കൂടാതെ മാനസികമായിട്ടുള്ള അസുഖങ്ങളും ഡെഫിനറ്റ്ലി വരും നമ്മുടെ ശരീരത്തിൽ. അപ്പോ അത് ഉണ്ടാക്കരുത്. ഇതൊക്കെ ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആണ്.
ആത്മധൈര്യം ചോർന്നു പോകാതിരിക്കും, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ വിളിക്കുന്ന പല രക്ഷിതാക്കളും, ഞാൻ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങളെക്കാളും ആത്മവിശ്വാസം ആ കുട്ടികൾക്കുണ്ട്. അവിടെ ആ യുദ്ധ മുഖത്തുള്ള കുട്ടികൾക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം അവരൊക്കെ പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അവര് ധൈര്യപൂർവ്വം നിൽക്കുകയാണ്, ഏത് പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറാണ്, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ധൈര്യപൂർവ്വം പുറത്തേക്ക് ഇറങ്ങാൻ പോലും തയ്യാറാണ് കുട്ടികള്.
അതെ.
അപ്പൊ രക്ഷിതാക്കളാണ് പലപ്പോഴും തളർന്നു പോകുന്നത്.
ആ രമേശ്, അതിലൊരു വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ അതിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ധൈര്യം അപ്പോ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ഇത് കേട്ടിരിക്കുന്ന നമുക്ക് ന്യൂസിലൂടെ മറ്റും കേൾക്കുന്നവർക്ക് ആ സിറ്റുവേഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. ഓൺലി നമ്മൾ വിഷ്വൽ മീഡിയയിലൂടെ മാത്രമല്ല കാഴ്ചയല്ലല്ലോ. അപ്പൊ നമ്മളെ ഭീതി കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പൊ നമ്മളെ മനസ്സിനെ ഇങ്ങനെ സാന്ത്വനിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മളെ മനസ്സിനെ. കാരണം എന്തായാലും ഗവൺമെന്റ് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ ഗവൺമെന്റ്
തീർച്ചയായിട്ടും
ചെയ്യുന്നുണ്ടല്ലോ.
അല്ല, തീർച്ചയായിട്ടും കുട്ടി അവിടെ പെട്ടുപോയ കുട്ടികൾക്കൊക്കെ സുരക്ഷിത പാത ഒരുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് ഈ ലൈവിലേക്ക് കയറുന്നതിന് മുമ്പും ഞാൻ ഈ കാര്യം തന്നെയാണ് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, പല രക്ഷിതാക്കളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പല കുട്ടികളെയും ആ ഉള്ള സ്ഥലത്തുനിന്ന് ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ട് ആത്മധൈര്യം ചോർന്നു പോകാതിരിക്കുക, കുട്ടികളെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അവരെ ധൈര്യത്തോടെ ഇരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്.
ഓക്കെ,
ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ, ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഡോക്ടറുടെ മുമ്പിൽ വരാറുണ്ടല്ലോ.
തീർച്ചയായിട്ടും
ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളെ നേരിടുന്നത് ഓരോ രീതിയിലാണ്. നമ്മളിപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി, പലരുടെയും ആത്മധൈര്യം ചോർന്നു പോയി, പലർക്കും അതിന് നേരിടാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഒരു അവർ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തളർന്നു പോകുന്ന, മാനസികമായിട്ട് തളർന്നു പോകുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു പക്ഷേ ഒരു ഓഫീസ് അന്തരീക്ഷത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഗൃഹാന്തരീക്ഷത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങാൻ കഴിയാതെ അവർ പല ദുഷ്ചിന്തകളും മനസ്സിൽ വന്ന് ആ രീതിയിലേക്ക് നീങ്ങുന്ന ആൾക്കാരൊക്കെയുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇവരെയൊക്കെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്?
ഇത് കുറെ കാര്യങ്ങൾ നമ്മളുടെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മളെ ജനറ്റിക് ഇൻഫ്ലുവൻസ് ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ആൻഷ്യസ് പേഴ്സണാലിറ്റി ആണെങ്കിൽ, കുറച്ചൊരു വേജാറ് എപ്രാളം കൂടുതലുള്ള ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ, ഇത്തരം കാര്യങ്ങളിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശക്തി പൊതുവെ കുറവായിരിക്കും. പക്ഷെ നമുക്കത് കുറെയൊക്കെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഈ സാഹചര്യങ്ങള് നമുക്ക് മാത്രമുള്ളതല്ല, അതിനതിജീവിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ഇനി അങ്ങോട്ട് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള നമ്മുടെ മനസ്സിനെ ത്വരിതപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇതൊന്നും ഒറ്റ ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു കാര്യത്തിന് തന്നെ സെൻസിറ്റീവ് ആകുകയും മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ ഒപ്പീനിയൻസും സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. അപ്പൊ നമ്മള് ചെറിയൊരു പ്രശ്നം വരുമ്പോ ഇപ്പൊ തന്നെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒത്തിരി ബിസിനസ്സുകാർ ഡൗൺ ആവുകയും സ്റ്റോപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ മനോധൈര്യം കൈവിടാത്ത കുറേ ആളുകള് കുറച്ചു കാലം കുറച്ച് ഡൗണിലേക്ക് പോയെങ്കിലും പിന്നീട് അതിജീവിച്ച് മുന്നോട്ട് കടന്നു വരുന്നവരുമുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. ആ കടന്നു വരുന്നതിനെ നമ്മൾ നെഗറ്റീവ്സ് ഒഴിവാക്കി തൽക്കാലം മാറ്റിവെക്കാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്. പോസിറ്റീവായി ചിന്ത ചെയ്ത് നമുക്ക് മുന്നോട്ട് വരും. നമുക്ക് നമ്മളെ ആ സ്കില്ല് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മളത് മുന്നോട്ട് വരും എന്നുള്ള ആ മനോധൈര്യം കൈവിടാതെ മുന്നോട്ട്
തീർച്ചയായിട്ടും
അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയും.
തീർച്ചയായിട്ടും ഏത് സമയത്ത് നോക്കിയാലും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പോലും നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ചില ആൾക്കാർ നെഗറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരൊരു പക്ഷെ അവർക്ക് ചുറ്റുള്ള ആൾക്കാരെ പോലും വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കും. അതാണ് പ്രശ്നം.
നെഗറ്റീവ് എനർജിയാണ് ബൂസ്റ്റ് ചെയ്യാം. കുറച്ച് പേർക്ക് ഒരു പോസിറ്റീവ് ഉള്ളത് കൂടി നഷ്ടപ്പെടും ചിലപ്പോ. അപ്പൊ അതിനാണ് നമ്മൾ വീട്ടിലെ ആവുമ്പോ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാരും ആ തരത്തില് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ആ ഗൃഹനാഥന് ഒരു സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ ആവുമ്പോഴേ നമുക്ക് അതിലെ അതിജീവിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാനൊരു
തീർച്ചയായിട്ടും ആ മോട്ടിവേഷനാണ് നമുക്ക് വേണ്ടതും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടർ അനീസ് അലി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയും. വിളിക്കുന്ന നമ്പർ 04-5777-947. ഹലോ
ഹലോ, ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കാൻ വിളിച്ചു.
ചോദിച്ചോളൂ ഡോക്ടർ, കേൾക്കുന്നുണ്ട്.
ഡോക്ടർ, എനിക്ക് രാവിലെ ചെറിയൊരു ഡിപ്രഷൻ പോലെ തോന്നുന്നുണ്ട്. അത് എനിക്ക് കുട്ടികളില്ലായിരുന്നു, അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഇടക്ക് വന്നായിരുന്നു. അപ്പൊ അതിന്റേതായിട്ട് എനിക്ക് പ്രഷറും കൂടിയോ ഒരു സമയത്ത്. പ്രഷറിന്റെ കൂടി കാര്യം ഉണ്ടെങ്കിലും ചില സമയത്ത് എനിക്ക് എന്തോ ഒരു മൈൻഡ് ഔട്ടാ. വണ്ടി ഓടിക്കുവാണെങ്കിൽ വണ്ടിയെ അങ്ങനെ ഇരിക്കാൻ തോന്നുക, എവിടെയെങ്കിലും സൈഡിലൊതുക്കി ഒന്ന് പാർക്ക് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ തോന്നും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട്.
ഈ അടുത്ത കാലത്താണ് അങ്ങനെ കണ്ടു തുടങ്ങിയത്?
ആ ഒരു 1.5-2 വർഷമായിരുന്നു. ഞാൻ 2 വർഷമായിട്ട് നാട്ടിൽ ട്രീറ്റ്മെന്റ് പോയതാണ്. അപ്പൊ അവിടെ പോയിട്ട് സക്സസ് ആയില്ല, 3 വട്ടമായപ്പോഴേ. ഇതിലാണ് അപ്പൊ തുടക്കത്തിൽ ഉണ്ട് ചെറിയ രീതിയിൽ. എനിക്ക് മിക്കയിടത്തും പെട്ടെന്ന് എഴുതി പോകാൻ തോന്നും, പിന്നെ ഒരിടത്ത് അങ്ങനെ ശാശ്വതമായിട്ട് ഇരിക്കാൻ തോന്നിയില്ല.
ഓക്കെ,
അങ്ങനെയുള്ള ചെറിയ
ഏജ് ആയി നിങ്ങൾക്ക്?
40 വയസ്സ്.
ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി?
കഴിഞ്ഞിട്ടിപ്പോ 9 വർഷം കഴിഞ്ഞു.
ഓക്കെ, ട്രീറ്റ്മെന്റില് എന്താണ് പറയുന്നത്?
ട്രീറ്റ്മെന്റ് നമ്മളെ IUS വരെ പോയി, പക്ഷേ IUS 3 വട്ടം ചെയ്തിട്ട് അത് സക്സസ് ആയില്ല.
ആ ശരി, ഓക്കെ. അപ്പൊ അതിന്റെ അടുത്ത സജഷൻ എന്താണ്?
ഇനിയിപ്പോ ഞാൻ നാട്ടിലായിരുന്നു, ഇപ്പൊ തിരിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പൊ ജോലിക്ക് കയറിയിട്ടേ.
ആ ഓക്കെ. ഇതില് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോ നമുക്ക് ചെറിയൊരു ഡിസ്തൈമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഡിസ്തൈമിയ എന്ന് പറഞ്ഞു, ഡിസ്തൈമിയ എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ഫോം ഓഫ് ഡിപ്രഷൻ ആണ് അത്. അത് സ്വാഭാവികമായിട്ടും ഇതിപ്പോ നിങ്ങൾക്കൊരു കാരണമായേക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ, അതുകൊണ്ട് അവിടെ നിന്നും നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ ഞാനും രമേശ് ജി രാവിലെ നേരത്തെ തുടങ്ങിയതുപോലെ പല കാര്യത്തിനും നമ്മളെ മനസ്സിനെ ത്വരിതപ്പെടുത്തി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ഇതൊക്കെ ഇപ്പോ ഒരാളുടെ മാത്രം കാരണമായിക്കോളന്നില്ല, ചിലപ്പോ രണ്ടുപേരും. ഇനി രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത ആളുകൾ തന്നെ കൊച്ചുങ്ങളില്ലാത്ത ആളുകളും ഉണ്ട് ഇഷ്ടംപോലെ. ഒരു രണ്ടുപേർക്കും ഒരു പ്രശ്നം കാണാതെ പ്രഗ്നൻസി ആവാത്തത്ര കേസുകൾ നമ്മൾ കാണാറുണ്ട്. എന്താ ചോദിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ പ്രഗ്നൻസി ആവണില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കേസുകളുണ്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മൈൻഡിന്റെ ഒരു ഒരു പ്രശ്നമായിട്ട് ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഡിസ്തൈമിയ മൈൽഡ് ഫോം ഓഫ് ഡിപ്രഷന്റെ ഒരു ഭാഗമായിട്ടൊക്കെ വന്നേക്കാം. അപ്പോ നമുക്ക് അങ്ങനെ വരുമ്പോ ആ ഒരു ആൻസൈറ്റി ഇതൊക്കെ കുറക്കാനും മനസ്സിനൊരു റിലാക്സേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഞങ്ങളൊക്കെ സമീപിക്കാറുണ്ട്. പക്ഷെ അത് നിങ്ങളെ ഈ ജോലിനെയൊക്കെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒരു പൊറുതികേട് അസ്വസ്ഥത, ചിലപ്പോ ഒരു മൂഡില്ല ഒന്നിനും, ഒരു സംസാരിക്കാനും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ ഒരു താല്പര്യക്കുറവ് അങ്ങനെയൊക്കെ വരികയാണെങ്കിലാണ് ചെയ്യേണ്ട. അപ്പൊ അങ്ങനെ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ഞങ്ങൾ കൊടുക്കും. അപ്പൊ ഒരു മനോധൈര്യം കൈവിടില്ല. അതാണ് ആവശ്യം. ഇനിയും ഒത്തിരി അവസരങ്ങളും ചാൻസുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് മനസ്സിനെ അതിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു രക്ഷയില്ല എന്നുള്ള രീതിയിലേക്കൊന്നും എത്തേണ്ട ഒരു ടൈം ആയിട്ടില്ല. ഇനിയും ഒത്തിരി സമയം നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. പിന്നെ പല മോഡ് ഓഫ് മെത്തേഡുകളും ഇപ്പൊ ട്രീറ്റ്മെന്റുകൾ ഒന്നല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് കുറെ ഉണ്ട്. അപ്പൊ മനസ്സിനെ നിങ്ങൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടായിട്ടും പ്രയാസങ്ങളായിട്ടുണ്ടെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകാതെ ഒരു സൈക്യാട്രി ഡോക്ടറെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ തേടുന്നത് നന്നായിരിക്കും.
അതെ അതെ അതെ, എനിക്കിപ്പോ രാവിലെ എന്ത് സംഭവിക്കാൻ പോണോട്ടൊക്കെ ഒരു തോന്നലൊക്കെ.
അതെ അതെ, അത് ചില ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ഫേസ് ചെയ്തപ്പോ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോ ഒരു ഫീലിംഗ് ലോൺനെസ് തോന്നാം, എന്താവും എങ്ങോട്ടാവും എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു ലൈഫിന്റെ ഒരു
നമ്മള് നമുക്ക് ചുറ്റുമുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മളൊന്ന് കണ്ണടിച്ചു നോക്കണം. അപ്പൊ നമ്മുടെ വിഷമോ നമ്മുടെ ദുഃഖമോ ഒന്നും അല്ലാന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മളെക്കാള് 1000 10000 മടങ്ങ് ദുഃഖം അനുഭവിക്കുന്ന എത്ര ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോഴാണ് നമ്മുടെ ദുഃഖം ഒന്നും അല്ല നമുക്ക് മനസ്സിലാവുക.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
ഹലോ, റേഡിയോ വോളിയം ഒന്ന് കട്ട് ചെയ്തോളൂ.
റേഡിയോ ഓഫ് ചെയ്തു.
ആ സംസാരിച്ചോളൂ.
എന്റെ പേര് ഷറഫുദ്ദീൻ.
പറയൂ
ഷറഫ്. ചില സമയങ്ങളിൽ എന്താ പറയാ, ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് കാണാനേ സെൻസാണ്. ഓക്കെ, വളരെ ചെറിയ കാര്യം, നമ്മൾ കാര്യമായിട്ട് ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. പക്ഷെ ആ ഒരു വിഷയത്തിൽ ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ലോ ആയി, വർക്കിന്റെ എഫിഷ്യൻസി കുറയും. അപ്പൊ അത് എന്താണ്,
ഈ ഓവറായി ചിന്തിക്കുന്നതൊന്നും നമ്മളെ കൺട്രോളിലല്ല ഷെറഫു. അത് ഈ ചില ആളുകൾ, ചില പ്രകൃതിയിൽ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, പ്രതിരോധ ശക്തി കുറവുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ വരും. ഇപ്പൊ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനെ മൈൻഡ് ചെയ്യാത്ത നടക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഒരു പ്രശ്നമല്ല. നമ്മൾ കാണുമ്പോ തന്നെ വളരെ മാന്യന്മാരായി നടക്കുന്ന ആളുകൾക്ക്, എത്രയോ കോടിക്കണക്കിന് കടങ്ങളും ലോണുകളൊക്കെ ഉള്ള ആളുകളും വളരെ മാന്യന്മാരായിട്ട് നമ്മളൊപ്പം നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചെറിയൊരു കടത്തിന്റെ മുകളിൽ തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് മൂഡൌട്ട് ആയിട്ട് ഇനി എന്ത് ചെയ്യുന്ന കാർഡ് കയറി ചിന്തിച്ച് അതിനപ്പുറം എഴുതാപ്പുറങ്ങൾ വായിച്ച് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എത്തുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ പ്രകൃതിയാണ്, ഓരോരുത്തരുടെ ശരീരപ്രകൃതി കുറെയൊക്കെ ഉണ്ട്. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ നല്ല വേണ്ടപ്പെട്ട ആളുകളുടെ ഒക്കെ ഒരു ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ചിലപ്പോ ഉപകരിക്കും, നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോ. ആ അതെ അതെ, അതൊക്കെ ഒരു ഭാഗം തന്നെയാണ്, ഒറ്റപ്പെട്ട തോന്നല് വരും. നമുക്ക് ആരും ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ, നമ്മളെ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഒരു ചിന്തകൾ വരുമ്പോഴാണ് ഇത് കൂടുന്നത്. അങ്ങനെ അല്ലാതെ വരികയും നമ്മളെ, അതെ,
ചെറിയ വിഷയങ്ങളാണ് പോലും ചില സമയങ്ങൾ വളരെ സൈലന്റ് ആയി പോകും. അപ്പൊ മറ്റുള്ളവരെ ചോദിക്കും എന്തൊക്കെയെന്നൊക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂളായി വെക്കണം എന്നൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ ആരെയും ഒന്നും എന്താ പറയാ അറിയിക്കാതിരിക്കാൻ നിൽക്കാൻ വിചാരിക്കും. പക്ഷെ അത് പറ്റുന്നില്ല.
അതെ, അത് ചില ഒരു ലെവലിൽ തെറ്റിക്കഴിഞ്ഞാൽ ചിലത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ബിഗിനിങ്ങിലൊക്കെ ചിലപ്പോൾ നമുക്ക് ചില ആളുകളുടെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉപദേശങ്ങൾ പറഞ്ഞാലും നമുക്കത് അപ്പോ കുറച്ചൊരു സമാധാനം കിട്ടിയാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും. അങ്ങനെ വരുമ്പോ പിന്നെ ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ സഹായം തേടേണ്ടി വരും. ചെറിയൊരു മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള ചെറിയൊരു മെഡിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോ അത് കഴിയുമ്പോൾ ആ പ്രതിരോധ ശക്തി കിട്ടും. അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറുടെ സഹായം തേടുക.
ഡോക്ടർ എത്ര ദിവസം ഉണ്ട് ഇവിടെ?
ഞാൻ 4 ദിവസം.
4 ദിവസം. നമസ്കാരം.
നമസ്കാരം, എന്റെ പേര് ജയരാജൻ നായർ.
ചോദിച്ചോളൂ, ഡോക്ടർ അനീസലി ഉണ്ട് നമ്മുടെ കൂടെ, ചോദിച്ചോളൂ.
സാർ ഗുഡ് ആഫ്റ്റർനൂൺ.
ഗുഡ് ആഫ്റ്റർനൂൺ ജയരാജ്.
സാർ, ഞാനൊരു പൊതുവായിട്ടുള്ളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ നാട്ടില് ഒരുപാട് വ്യക്തികൾ പോലെ ആത്മഹത്യയും ഒരുപാട് മറ്റു കടുംകൈകളൊക്കെ ചെയ്യാറുണ്ട്. അവർക്ക് അതിന്റേതായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. ഈ ഇപ്പൊ ചില വ്യക്തികൾ ഇതുപോലെ ഇപ്പം ബാങ്ക് ലോൺ മറ്റുമൊക്കെ എടുത്തിട്ട് അവർക്ക് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുടുംബപരമായിട്ട് തന്നെ അവര് ഭയങ്കര അത്യാഹിതങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടില് ഈ സ്കൂളില് ചിലപ്പം ഈ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് താഴ്ന്ന ഫാമിലിയുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് കടുംകൈ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉപരി, ഇതിനൊക്കെ ഒരു ഉപാധിയായിട്ട് സാറിന്റെ ഒരു നല്ലൊരു ഒരു റെമഡി എന്താണ്, എന്റെ ഒരു നല്ലൊരു ഒരു ഉപദേശം അതൊന്ന് പറയാമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിനെപ്പറ്റി?
ഇപ്പൊ ഈ സ്കൂളുകളിലൊക്കെ ഫീസുകളും പരിപാടികളൊക്കെ പല സ്കൂളിലും, ഇപ്പൊ ഞാനൊക്കെ എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ അവിടെ ചില കമ്മിറ്റികളും പി ടി എയുടെ ഒക്കെ കമ്മിറ്റികളൊക്കെ കൂടിയിട്ട് അങ്ങനെ സാമ്പത്തിക പിന്നോക്കമുള്ള ആളുകൾക്ക് പി ടി എ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന കുറെയൊക്കെ മാനേജ്മെന്റ് ചെയ്യുന്നത്.
ഇങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണതയിലോട്ട് പോകുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ഉപാധി നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്കൂൾ മാനേജ്മെന്റ് തലത്തിൽ തന്നെ ആണെങ്കിൽ അവർ ക്ലാസ് നടക്കണം തന്നെ.
അല്ല, അത് അത് നടക്കാറുണ്ട്. അവയർനെസ് ക്ലാസ്സുകളും അതൊക്കെ ചെയ്യാറുണ്ട് കുട്ടികളിലേക്ക്.
അതുകൊണ്ടാണ് ഈ ബാങ്ക് ലോൺ എടുത്തതിനു ശേഷം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരുപാട് ഉപാധികളുണ്ട്. നമുക്ക് ഗവൺമെന്റ് ഉണ്ട്, മറ്റേ നമുക്ക് ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അവരതിനെപ്പറ്റി അങ്ങോട്ട് അവിടെ പോയി അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുക ഒന്നും ചെയ്യാതെ ഒരു കടും കൈ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്.
പക്ഷെ അതെന്തെന്ന് വെച്ചാല് അത് എത്ര നമ്മള് അതിന്റെ ക്ലാസ്സുകളും മറ്റതൊക്കെ ഉണ്ടെങ്കിലും ഈ ചില വ്യക്തികളിൽ ചില ഇമ്പൾസീവ് ആക്ട് ഉണ്ടാവും, എടുത്തു ചാട്ടങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമ്പോൾ അതിനെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ എടുത്തു ചാട്ടത്തിൽ എന്തെങ്കിലും അപകടത്തിൽ ചെന്നപ്പെടുന്ന ധാരാളം കേസുകളുണ്ട്. അത് നമുക്ക് എന്ത് ക്ലാസ്സുകൾ കൊടുത്താലും എക്സെപ്ഷനിലാണ്.
അതെ, ഇത് സാറേ ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. വളരെയധികം ഡേഞ്ചർ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട്
പറഞ്ഞാൽ മനസ്സിലായി.
അതിന് നമുക്ക് തീർത്തും നമുക്കൊരു നല്ല ടി വി പ്രോഗ്രാം വഴിയല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെന്റ് അതോറിറ്റീസിലുണ്ട് ഏതെങ്കിലും നല്ല ഇതിന്റെ ഇങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല വ്യക്തികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെയൊന്നും നമ്മുടെ
നാട്ടിലൊരു എന്താ പറയാ റുട്ടീൻ സ്റ്റൈലൊന്നും ചിലപ്പോ പോകുന്നില്ല എന്ന് മാത്രം. ചില ഏരിയയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ചെയ്യാറൊക്കെ ഉണ്ട്. എല്ലാ ഏരിയയിലും ഉണ്ടോ, എത്രത്തോളം ഡെവലപ്ഡ് ആണെന്നുള്ളത് അറിയില്ല.
ഹലോ,
ഹലോ, എന്റെ പേര് അരുൺ ആണ്.
പറയൂ അരുൺ, പറഞ്ഞോളൂ.
എനിക്ക് ഞാൻ നേരത്തെ ഒരു ശ്രോതാവ് വിളിച്ച് അതിനോട് ആഡ് ചെയ്തെന്ന് പറയാനാണ്. നമുക്ക് ഈ ആത്മഹത്യാ പ്രവണതയും അങ്ങനെയൊക്കെയുള്ള ഈ സമൂഹത്തിൽ കൂടി വരുമ്പോഴേ ഒരു ഒരു ഫ്രണ്ടിന്റെ നമ്മളൊരു ഫ്രണ്ടിനെ സൂക്ഷിക്കുന്ന എപ്പോഴും നല്ലതല്ല, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്നൊരു സജഷനാണ്. അത് എത്രത്തോളം ശരിയാണോ എന്ന് അറിയത്തില്ല. എന്റെ ഞാനൊരു എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ.
തീർച്ചയായിട്ടും അത് നല്ല സജഷൻ. സാധാരണ നമ്മളിവിടെ രമേശ് ജിയായിട്ട് ഡിസ്കഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ നമുക്ക് വളരെ ആത്മമിത്രമായിട്ടുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബന്ധു ആണെങ്കിലും വേണ്ടപ്പെട്ട ഏറ്റവും ക്ലോസ് ആയിട്ട് ഒരാളെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതല്ല. നമ്മള് പ്രോബ്ലംസ് ഒക്കെ, അതെ, പ്രോബ്ലംസ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുമ്പോൾ
മനസ്സിലിട്ട് പലരും ഇത് മനസ്സിലിട്ട് അങ്ങ് ചിന്തിച്ച് കൂട്ടുവാണ്. അപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ പറ്റിയ ചിലപ്പോ അത് ഇനി ഭാര്യയാണോ ആവേണോ വല്ല ബന്ധുക്കളായില്ലെങ്കിൽ അല്ലെ അടുത്ത ഒരു ഫ്രണ്ട് എപ്പോഴും നമുക്കുണ്ടായിരിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഒരു നല്ലൊരു കാര്യം. അതൊരു അദ്ദേഹം അങ്ങനെ ശ്രോതാവ് പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് എനിക്ക് എന്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം.
തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. നമ്മളെപ്പോഴും അങ്ങനെ പറയാറുണ്ട്, കുടുംബത്തിലാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അതുപോലെ അടുത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാളുണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. നമ്മൾ കുറച്ച് വെന്റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നത്.
നമ്മളിൽ പലർക്കും ഉള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിന്റെ അകത്ത് കൂട്ടിവെച്ച് അത് ഒരു ദിവസം ഔട്ട്ബേസ്റ്റ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
നമ്മളീ മനസ്സിൽ വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഈ നമ്മളൊരു ഈഗോ അവിടെ വർക്ക് ചെയ്യണം. നമ്മളിത് പറഞ്ഞാൽ മോശമാവോ കുറവാവോ മറ്റുള്ളവരുടെ മുമ്പിൽ താന്നു പോവോ എന്നൊക്കെ വെച്ചിട്ട് പല ആളുകളും പറയാതിരിക്കും.
അല്ല സാർ, ഇത് നമ്മുടെ കുടുംബത്തിന് വെളിയിലൊരാളാണ് നമുക്ക് വേണ്ടി. കാര്യം ഇപ്പൊ കുടുംബ ആത്മഹത്യയാണ് കൂടുതൽ, എല്ലാവരും കുടുംബങ്ങൾ ഒന്നിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഭാര്യയും കുട്ടികളും എല്ലാം കൂടെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ തുറന്നു പറയാൻ വേണ്ടി ഓരോരുത്തർക്കും ഒരു സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ അതൊരു നല്ലൊരു,
തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കൾ വേണം. ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാൾ നമുക്ക് വേണം.
അത് തന്നെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത്, അത് അതിനെ ഓരോരുത്തരും കണ്ടുപിടിക്കണം. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്.
അല്ല, അത് വേണം. അത് ഇവിടെ ഇപ്പോ ധാരാളം പ്രാദേശിക സംഘടനകളുണ്ട്. ഓരോ കേരളത്തിലെ ഓരോ മുക്കും മൂലയും പ്രതിനിധീകരിച്ചുള്ള സംഘടനകൾ ഇവിടെയുണ്ട്. ഞാൻ എപ്പോഴും സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ സംഘടനയിലെ എല്ലാവരും പ്രശ്നങ്ങളുണ്ടോ, അവരുടെ മുഖത്ത് സന്തോഷമുണ്ടോ, അവരുടെ മുഖത്ത് സങ്കടമാണോ, അവർക്ക് പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം എപ്പോഴും അന്വേഷിക്കണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഇവരോട് എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, ഇല്ല സംഘടനയോടല്ല ഞാൻ പറയുന്നത്, സംഘടനയിൽ അംഗങ്ങളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ മുഖത്ത് പുഞ്ചിരിയാണോ അല്ല സങ്കടമാണോ നിങ്ങൾ തിരിച്ചറിയണം. മറ്റ് ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കണം. നമ്പർ 0457 947 947. ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലരും കാര്യങ്ങളൊന്നും തുറന്നു പറയാറില്ല. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് നമുക്ക് ഇയാൾക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അയാളൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അയാളെ സഹായിക്കാൻ പറ്റുമായിരുന്നു. ഇത് പലരും പറയാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം.
അതെ അതെ.
ഒരു ശ്രോത അവിടെ ചേർന്നു. ഹലോ,
ഹലോ,
നമസ്കാരം.
നമസ്കാരം.
റേഡിയോ വോളിയം കട്ടിയാണേ?
വോളിയം കുറച്ചിട്ടുണ്ട്.
പറയൂ.
ഇപ്പൊ എന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മള് വലിയ കുഴപ്പമില്ലാത്തൊരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഒരു അസംതൃപ്തിയാണ് എന്ത് കാര്യത്തിലും, എന്ത് കാര്യത്തിലും എന്നുള്ളതല്ല, മൊത്തത്തിലൊരു അൺസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല പ്രശ്നങ്ങളും ഞാൻ കേട്ടു. അതില് ഈ പ്രശ്നം പോലെ നമ്മളെക്കാളും 10,000 ഇരട്ടി പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു പ്രശ്നം നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ.
തീർച്ചയായിട്ടും.
അതെ.
അപ്പോ ഞാൻ ഡൈവോഴ്സ്ഡ് ആണ്.
ഓക്കെ.
അപ്പോ ഞാൻ നേരത്തെ വിവാഹം കഴിച്ചൊരു ഡോക്ടറായിരുന്നു. പക്ഷെ വിത്തിൻ 1 month ഡൈവോഴ്സ്ഡ് ആയി. അത് എന്റേതായിട്ടുള്ള പ്രശ്നം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വിത്തിൻ 1 month അതങ്ങനെ ആയിട്ട് ഇപ്പം ഏകദേശം 5 വർഷമായി. പല ആലോചനകളും വന്നു, പക്ഷെ എനിക്ക് ഒന്നിനും കൃത്യത തോന്നില്ല.
ഓക്കെ.
അതില് ഏത് തെരഞ്ഞെടുക്കണം, ഏത് തെരഞ്ഞെടുക്കണ്ട എന്നുള്ളതില് നമ്മള് ഒരു കല്യാണം ഉറപ്പിയില് വരെ കഴിഞ്ഞു. എന്നിട്ട് ഞാനത് ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചു. ഇപ്പം ഈ അടുത്ത്, അതായത് ഞാനിപ്പോ എന്റെ മനസ്സിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ നേരത്തെ നടന്ന ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു പേടി ഉള്ളിൽ നിർത്തിയിട്ടുണ്ട്.
ഓക്കെ.
അതായത് അന്ന് സംഭവിച്ചത് ശേഷം ശരിക്കും പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഇപ്പം സെക്ഷൽ പ്രോബ്ലംസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ആക്റ്റീവാണ്. പക്ഷെ അന്നത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് വരുന്ന ബന്ധങ്ങൾ നമ്മൾ എടുക്കാനൊരു എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്,
അതെ
അങ്ങനെ ഒരു ഇതിലാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ബാക്കി സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. എഞ്ചിനീയർ ആണ്, ബിടെക് കഴിഞ്ഞു, ജോലി കാര്യങ്ങളായിട്ട് ഇവിടെ ഇപ്പൊ പോകുന്നു. അത്യാവശ്യം ബിസിനസ് ഒക്കെ അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ ആ ടൈമിൽ എനിക്കൊരു ജോലി ശരിക്കും ആയിട്ടില്ല. ഒരു ജോലി ആയതായിരുന്നു, നല്ലൊരു ജോലി ആയതായിരുന്നു. പക്ഷെ അന്നത്തെ ഫാദറിലോ പറഞ്ഞു ഇവിടെ ജോലി ശരിയാക്കിയിട്ടുണ്ട്, നാട്ടിൽ ശരിയായതായിരുന്നു, ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവര് പിന്നീട് പറഞ്ഞ പല കാര്യങ്ങളും ഘടകവിരുദ്ധമായിട്ടാണ് പോയത്.
ഇത് ഇത്തരം കേസുകൾ നമുക്ക് ധാരാളം ഞങ്ങളെ മുമ്പിൽ എത്താറുണ്ട്. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ് ഒക്കെ. പിന്നെ നിങ്ങൾക്ക് ഒന്ന് ഓൾറെഡി ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് ആ ഒരു തോട്ട് നിങ്ങളെ മൈൻഡിലൂടെ കിടക്കുന്നതുകൊണ്ട് അതിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒബ്സസീവ് തോട്ട് എന്ന് പറയും, ഒരു ആൻസൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഒബ്സസീവ് തോട്ട്. അങ്ങനെയൊക്കെ ആവും എന്നുള്ള ഒരു മുൻധാരണ നമ്മളെ മൈൻഡിൽ ആദ്യമേ വരും, ഇങ്ങനെ ആയാലും ഇനി എന്തായിരിക്കും എന്നുള്ളത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പ്രവർത്തിക്ക് ഒരു കൺക്ലൂഷൻ കിട്ടില്ല, എവിടെ എത്തും എന്നുള്ള ഒരു ഡിസിഷൻ എത്താൻ പറ്റില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ അടുത്ത നിമിഷം അത് വേണമായിരുന്നോ, അത് ശരിയായില്ലേ, അത് പെർഫെക്റ്റ് ആയില്ലേ എന്നുള്ള ചിന്തയൊക്കെ വരും, കൺഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോ അതാണ് ഒരു, അത് വലിയൊരു ഫാക്ടറാണ്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ എസ്പെഷ്യലി ഒരു 5 കൊല്ലമായ സ്ഥിതിക്ക് നിർബന്ധമായിട്ട് ഒരു ഡോക്ടറുടെ സേവനം നിങ്ങൾ നേടണം. ഇത് പൂർണ്ണമായിട്ട് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. മറ്റു പ്രശ്നത്തിലേക്ക് ഒന്നും പോകുന്നില്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ മാത്രം അവസാനിക്കുന്ന ഒരു കേസ് ആണ് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ.
കറന്റ്ലി ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം പറയുമ്പോൾ ഉറക്കത്തില് വരിക എന്നുള്ളതാണ്. നെറ്റ് മീൻസ് നമുക്ക് ഫോഴ്സ്ഫുള്ളി ഒരാൾ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് ചില സമയത്ത് ഫീൽ ചെയ്യും.
അതാ പറഞ്ഞ അതൊക്കെ ആൻസൈറ്റിയുടെ ടിപ്പിക്കൽ സിംപ്റ്റംസ് ആണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ഇതിൽ മാത്രം ഒതുങ്ങി കിടക്കുന്നതാണോ എന്നുള്ള ഞങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫിലേക്ക് ലീഡ് ചെയ്യാനും ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനും സാധിക്കും. അപ്പോ എത്രയും പെട്ടെന്ന് ഒരു സൈക്കിയാട്രിസ്റ്റിന്റെ സേവനം
നിൽക്കുകയാണ്. നാട്ടിൽ പോയാൽ ഉടനെ അതും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു ഡോക്ടർ തന്നെയാണ്. പ്രശ്നം എന്ന് പറയുന്നത് സൗന്ദര്യം അത്ര പോരെ, മറ്റത്ര പോരെ എന്നൊക്കെയുള്ള ചിന്തകളാണ്.
അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ഡിസിഷൻ അത് ഇനിയും അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ റൂട്ട് ക്ലിയർ ചെയ്യണം. അതൊരു സിമ്പിൾ സംഭവമാണ്.
ഇത് എന്താ മാത്രം ഒരു പ്രശ്നമാണെന്ന് പലർക്കും ഉണ്ടാവാം. ഞാനിപ്പോ ഒരു ഉദാഹരണം മാത്രം, അപ്പൊ ഞാൻ ഷോപ്പിൽ ഒരു സാധനം ഐ മീൻ വാങ്ങാൻ കേറിയാല് ഇപ്പൊ ഒരു 200-250 ദിവസത്തിന്റെ ഒരു പർച്ചേസ്, അല്ലെങ്കിൽ ചിലപ്പോ വാങ്ങാൻ കേറിയില്ലെങ്കിൽ ഇപ്പൊ ഒരു ദിവസത്തിന് പോലും പർച്ചേസ് നടത്താതെ ഇരിക്കാനും
പറ്റും.
കൺട്രോൾ വിട്ടുള്ള ചിലവാണ് ചില സമയത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഒരു സമചിത്വതയോടെ ചിന്തിക്കാൻ
പറ്റുന്നത്
അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതാണ് അവസ്ഥ, ഞാൻ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാം, ദേഷ്യം വന്നാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ.
ഈ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, കാരണം ഞങ്ങൾ സ്ഥിരം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. അത് കറക്റ്റ് ചെയ്യാനും പറ്റും, കറക്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഇപ്പൊ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അതിൽ റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇത്തരം തോട്ട്സ് വന്നിട്ട് അലട്ടിക്കൊണ്ടിരിക്കും, അത് വീണ്ടും നെഗറ്റീവ്സിലേക്ക് പോകും. അതില്ലാതിരിക്കാൻ എപ്പോഴും ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും.
അപ്പൊ ആരായിരിക്കും ഞാനിപ്പോ
ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറയുക, കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റെമഡി ഞങ്ങൾ പറഞ്ഞുതരും.
ഡോക്ടറുടെ നമ്പർ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് ഡോക്ടർ ഒന്ന് നേരിട്ട് വിളിക്കാം കേട്ടോ. ശരി ശരി ശരി. ഒരു ശ്രോതാവ് കൂടെ ചേരുന്നു. ഹലോ,
ഹലോ,
ആരാ സംസാരിക്കുന്നേ?
ജാഫർ
ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്.
എനിക്ക് ഇന്നലെ നടന്നൊരു സംഭവം നിങ്ങളോട് പറയാണെന്നുള്ളൊരു ഇതിൽ പറയാവുന്നൊക്കെ അറിയില്ല. എന്നാലും പിന്നെ ഞാൻ ഇന്നലെ ഒരു ഇവിടുത്തെ പ്രകല്പ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുന്ന് ഒരു പാവപ്പെട്ട ഒരാള് വന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞിങ്ങനെ ഇൻഷുറൻസ് കാർഡ് എടുക്കണം. അപ്പോ അവര് റിപ്ലൈ കൊടുത്തെന്ന് വെച്ചാല് പിന്നെ അങ്ങനെ ചെറിയ ഇൻഷുറൻസ് ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല, എടുക്കാൻ പറ്റില്ല. അപ്പൊ അയാളെ സ്ഥിതി ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ അയാൾ എത്രയോ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോ അങ്ങനത്തെ രീതിയിലാകുമ്പോഴ ആത്മഹത്യയിൽ എന്തും നടക്കും.
ബുദ്ധിമുട്ടുമായിട്ടാണ് അയാൾ പോയത്? കാരണം എല്ലാ എല്ലാ രോഗങ്ങൾക്കും എല്ലാ അസുഖങ്ങൾക്കും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
അല്ല ശരിയാണ്, പക്ഷെങ്കിൽ ഇത് ഓൾറെഡി അയാളെ ലേബർ ഇൻഷുറൻസ് ആണ്, ലേബർ ഇൻഷുറൻസ് അവർ എടുക്കുന്നില്ല എന്നാണ്. ഇവിടെ പ്രഗൽഭര ഇവിടെ പ്രഗൽഭര ഒരു ക്ലിനിക്കാണ്, പക്ഷെ ഞാൻ ആളെ പേര് പറഞ്ഞില്ല. മൂപ്പർ അറിയുമെന്ന് അറിയില്ല, മൂപ്പർ കാര്യമായ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുന്ന ഒരാളാണ് ഈ ഇതിന്റെ ഓണറും കാര്യങ്ങളെല്ലാം. പക്ഷെങ്കിൽ പിന്നെ ഞാൻ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞുപോയി. എന്താ കാരണം, അയാൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാള്, അയാളോട് പറഞ്ഞു എന്നോട് ചോദിക്കും. അയാൾക്ക് അത് മാത്രല്ല, ആ കൗണ്ടറിൽ ഇരിക്കുന്ന മലയാളി ആ നേഴ്സ് ഇയാളോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അത് മാത്രല്ല, ഇയാളോട് പറഞ്ഞൊരു മെയിൽ നമ്പർ കൊടുത്ത് ഇമെയിൽ കയറി നോക്ക്, ചിലപ്പോ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അയാൾ ചോദിക്കും ഞാൻ എവിടെ പോകണം എന്റെ ടാബ്ലറ്റിന്.
അല്ല, അയാൾക്ക് അയാളുടെ ഇൻഷുറൻസ് പാർട്ണർ ആരാണ്, അവരെ കോണ്ടാക്ട് ചെയ്യാമല്ലോ, ഇൻഷുറൻസ് പ്രൊവൈഡർ ഉണ്ടാവുമല്ലോ.
അല്ല, അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്ത്. അതല്ല, ഞാൻ ഇൻഷുറൻസ് ഇല്ലാണ്ട് ടാബ്ലറ്റിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്ത്. ഞാൻ പറയാ, ഈ ഒരു സ്ഥിതിയാണ് ഇവിടെ.
അല്ല, അത് നമുക്കൊന്നും അത് നമുക്ക് നമുക്ക് അതിൽ ഇടപെടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം അത് എന്ന് വെച്ച് കഴിഞ്ഞാല്
ഞാൻ ഇടപെടാൻ പറഞ്ഞ മൊത്തത്തിൽ ഇവിടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ
അല്ല, ആണ് ആണ് ഇൻഷുറൻസ് ഇല്ലാത്ത ഇൻഷുറൻസ് ഇല്ലാത്ത
നല്ല രീതിയിൽ പോവാന്നുള്ളത്.
അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇൻഷുറൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ
അയാളത് കഴിഞ്ഞ് ഇനി വേറൊരാൾ വന്നാൽ ഇങ്ങനൊന്നും സംഭവിക്കും.
അല്ല, അതുപോലെ അതുപോലെ സംഭവങ്ങൾ അപ്പുറപ്പുറം ഒക്കെ നടക്കുന്നതായിട്ട് പലപ്പോഴും നമുക്കും റിപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതില് ഈ ഹോസ്പിറ്റലുകാർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ സെന്ററുകാർക്കോ ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ അവരോട് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറാം. ചില ആൾക്കാര്
കൊടുക്കുന്ന ഒന്ന് 33-10 മൊബൈൽ ഉള്ള കയ്യിലുള്ള ആൾക്കാർ കൊടുക്കുന്ന ഇമെയിൽ നമ്പറാണ്. നിങ്ങൾ ഇതിൽ കയറി നോക്ക്, അയാൾക്ക് ഇംഗ്ലീഷും അറിയില്ല ഒന്നും അറിയില്ല, അയാൾ എന്ത് ചെയ്യൂ?
അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
ഞാൻ പറയുന്നത് ഇത് ക്ലിയർ ആക്കാനല്ല, ഇനി മേലിൽ അങ്ങനെ ഒരു സംഭവിക്കാതിരിക്കട്ടെ. ഇവരെ എല്ലാരും ഒന്ന് കേട്ടിട്ട് ഇതിനൊരു തീരുമാനം അവരെ ഉണ്ടാക്കട്ടെ.
ഇത്
ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഇവിടെ ലേബർ ഇൻഷുറൻസും കൊണ്ട് പിന്നെ ക്ലിനിക്കിനെ സമീപിക്കും.
അല്ല, തീർച്ചയായിട്ടും. അത് അല്ല, ഇത് ഇത് എന്താണെന്നറിയോ, ഇതിൽ ഇപ്പോ ഓരോ ഇൻഷുറൻസ് കാർഡ് കൊടുക്കുമ്പോഴും അതിന്റെ ഏത് അത് അതിന്റെ ഒരു നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസോട് കൊടുക്കും. ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഇത് കവർ ചെയ്യുന്നത്, ഏതൊക്കെ മെഡിക്കൽ സെന്റർ ആണ് കവർ ചെയ്യുന്നത്.
നെറ്റ്വർക്ക് ഓറിയന്റ് ആണ് അത്, ഇത് കവർ ചെയ്യുന്നത് തന്നെയാണ്.
അപ്പൊ പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ കൃത്യമായിട്ട്.
അല്ല, ഞാൻ പറഞ്ഞ അതല്ല, അത് അത് ക്ലിയർ ആയി. അത് ഞാൻ അത് വേറെ രീതിയിൽ മരുന്നും കൂടി അയാൾക്ക് വാങ്ങിച്ചു കൊടുത്ത. പക്ഷെ അതല്ല, ഇനി വേറൊരാൾ വരും അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതിന്റെ ഓണറെങ്കിലും ഇത് കേട്ടിട്ട് അവർ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കട്ടെ.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ, ശരി,
ഓക്കെ,
താങ്ക് യു, വിളിച്ചല്ലോ, സന്തോഷം. മറ്റു ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0455777947. ഡോക്ടർ അനീസലി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം 0585580947 എന്ന നമ്പറിൽ.
ഡോക്ടർ, ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി ഞാനൊരു അബുദാബി ബേസ്ഡ് സെമി ഗവൺമെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ യു എയിൽ റെസിഡന്റ് ആണ്.
ഓക്കെ.
റീസെന്റ് ആയിട്ട് ഒരു 2 വർഷം മുമ്പ് ഞാൻ എന്റെ കമ്പനി ചേഞ്ച് ചെയ്ത് ഞാൻ പുതിയൊരു കമ്പനിയിലേക്ക് വന്നു. ഫീൽഡിൽ എപ്പോഴും കുറച്ച് സീക്രസി, കമ്പനിയുടെ സീക്രസി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ബട്ട് എനിക്ക് കുറെ ഒരു ഒരു ഓൾമോസ്റ്റ് 6 മന്ത് ആയിട്ട് ഒരു ആൻസൈറ്റി പോലെ, ലൈക്ക് കമ്പനി ഒരു കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോ പുതിയ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്ന, ലൈക്ക് അവർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടായി. സ്റ്റിൽ ഇറ്റ്സ് കണ്ടിന്യൂ. അപ്പോ ഇങ്ങനെ ജോലി ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും നോക്കിയാലോ അങ്ങനെ ഒരു തോന്നൽ. ഈ ടീമിനൊക്കെ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഭയം, അതെന്താ വിചാരിക്കുക, അങ്ങനെ ഒരു തോന്നൽ. പക്ഷെ ജോലിക്കൊന്നും ഇതുവരെ പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. മേ ബി എന്റെ ചിന്തയായിരിക്കാം.
തീർച്ചയായിട്ടും അതെ അതെ. അല്ല, നമ്മളെപ്പോഴും നമ്മളെ നിക്ഷിപ്തമായ നമ്മളെ ജോലിയിൽ നമ്മൾ മാക്സിമം നീതി പുലർത്തുക, അത് ക്ലിയർ ആക്കുക. മറ്റുള്ളതിനെ പറ്റി നമ്മൾ അതിനെ അങ്ങനെ അത്രയധികം ബോധർ ചെയ്യണ്ട. ബോധർ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൻസൈറ്റി ഒക്കെ കൂടിക്കൂടി വരും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളും ചെയ്യാൻ പറ്റാതെ വരും.
ഓക്കെ. അപ്പൊ ഇതിനു വേണ്ടിട്ടെന്തെങ്കിലും സൈക്യാട്രി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡോക്ടറിനെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ?
അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക്, അതായത് ചില വ്യക്തികളിലാണ് ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചില വ്യക്തികൾ അവരെ അവരെ കംഫർട്ട് സോണിൽ അവരെ പണിയെടുത്തിട്ട് പോകും. ചില ആളുകൾ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോകണം, കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നവരും നമുക്ക് കുറച്ചുകൂടിയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നവരും നമുക്ക് അതൊന്നും നമ്മളുടെ ഷെയർ ചെയ്യാനില്ലാന്ന് തോന്നുമ്പോൾ അവർ ആത്മാർത്ഥത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്.
ഓക്കെ.
ഈ ആത്മാർത്ഥന്റെ ഭാഗമായിട്ട് വരുമ്പോ അത് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പോ ആ വ്യൂവിൽ അവർ കണ്ടോളണമെന്നില്ല.
അതെ.
അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസോ പാസ്റ്റ് എക്സ്പീരിയൻസോ എല്ലാം ഉണ്ടാവാം.
ഓക്കെ.
അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് പക്ഷെ ചില ആളുകളിലേക്ക് അത്തരം പ്രശ്നങ്ങൾ ചില ആളുകൾ അതാണ് അവോയ്ഡ് ചെയ്ത് വിടും. ചില ആളുകൾക്ക് അതിങ്ങനെ തേട്ടി തേട്ടി വന്നുകൊണ്ട് ഒരു ചെറിയ ഡിസ്കംഫർട്ട് ഫീൽ
ചെയ്യും. എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഡെയിലി ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും വി ഹാവ് ടു ഫേസ് ഇറ്റ്. സോ അങ്ങനെ അങ്ങനെ വന്ന് 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 ഡെയിലി ഇതിപ്പോ ഉറക്കെണീക്കുമ്പോൾ തന്നെ ഇന്ന് എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ആയിരിക്കും അന്ന് ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ എണീക്കുന്നതന്നെ.
സോ സെയിം നെഗറ്റീവ് അല്ലാതെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം.
സെയിം സെയിം. അതെ.
അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടർ സൈക്യാട്രിസ്റ്റ് കണ്ടിട്ട് ചെറിയൊരു ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ചെറിയൊരു മെഡിക്കേഷൻ ഞങ്ങൾ തരും. അപ്പൊ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ ഏൽക്കില്ല.
ഓക്കെ, ശരി.
എക്സസൈസ് ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ നല്ല ഉപകരിക്കും. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഡെയിലി വാക്കിംഗ് അതുപോലെ യോഗ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഒരു പരിധി വരെ ഒരു ഏർലി സ്റ്റേജിലൊക്കെ ആകുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ റെഗുലർ ആവണം. ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ട് യൂസ് ഒന്നുമില്ല. എന്നിട്ട് അതിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ സഹായവും തേടാം. ഞാൻ എല്ലാ മാസവും ഒരു 4 ദിവസം ഇവിടെ ഷാർജയില് റോളയിലുള്ള ഒരു സ്റ്റാർ കെയർ എന്ന് പറഞ്ഞ മെഡിക്കൽ സെന്ററിൽ വരും. 4 ദിവസം എല്ലാ
മാസത്തിലും.
ഓക്കെ ഡോക്ടർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ഈ പൊതുവായിട്ട് എന്ത് മെസ്സേജ് ആണ് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ളത്?
അല്ല, നമുക്ക് പറയാനുള്ള ഇപ്പത്തെ ഈ പ്രതിസന്ധി പല പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളെ പ്രതിരോധ ശക്തിയെ അളക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ തന്നെ പറയാം നമുക്ക്.
അപ്പൊ
ഇതിനെ അതിജീവിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവുക, മനസ്സിന്റെ ധൈര്യം ഒരിക്കലും കൈവിടാതിരിക്കുക. പിന്നെ നമ്മളിവിടെ രമേശ് ജി പറഞ്ഞ പോലെ നമ്മള് പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ആളുകള് നമ്മള് പ്രശ്നം ഫേസ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ അത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ദൈവത്തിന് നന്ദി പറയണം. അപ്പൊ ഇനി അങ്ങോട്ടും ഇവിടേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും, നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ള ആ ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക. എന്നാൽ തന്നെ കുറെ മനസ്സിന്റെ പ്രയാസങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പലരും കാലിടറി വീണു പോകുന്നു, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ കാലിടറി വീണു പോകുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്.
അതെ അതെ. ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു പിന്നീട് പോകാൻ വഴി ഇല്ല എന്നുള്ളത് നമ്മൾ തന്നെ അങ്ങോട്ട് സ്വയം വിലയിരുത്തുകയാണ്, അതാണ് പ്രശ്നം.
അതെ അതെ അതെ.
അതിലേക്ക് എത്തിക്കാതെ നമ്മള് മുന്നോട്ട് പോവാൻ തന്നെ ശ്രമിക്കുക, ബാക്കി ദൈവത്തിന്റെ അടുത്ത്.
തീർച്ചയായിട്ടും വളരെ സന്തോഷം ഡോക്ടർ അനീസ് അലി.
താങ്ക് യു.
ഓക്കെ, ഇനി നാല് ദിവസം കഴിഞ്ഞിട്ട് ഖത്തറിലാണോ?
ഖത്തറിലാണ്, ഖത്തറിൽ നാല് ദിവസം, അത് കഴിഞ്ഞ് നാട്ടില്
നാട്ടിലേക്ക് പോകും. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ അനീസ് അലി.
താങ്ക് യു. താങ്ക് യു.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ അനീസ് അലിയാണ്, ഡയറക്ടർ ആൻഡ് കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ്, മനഃശാന്തി ഹോസ്പിറ്റൽ, രാമനാട്ടുകര. നാല് ദിവസം അദ്ദേഹത്തിന്റെ സേവനം യു എയിൽ ഉണ്ടാവും. വിളിക്കാം 050-970-1406 എന്ന നമ്പറിൽ. അത് ഡോക്ടർ അനീസ് അലിയുടെ ഡയറക്ട് നമ്പറാണ്.